السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم إنا نعوذ بك من زوال نعمتك، وتحول عافيتك، وفجاءة نقمتك، وجميع سخطك. اللهم اجعل عملنا كله صالحا، واجعله لوجهك خالصا، ولا تجعل فيه لأحد شيئا. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. سهود رنجلي في مسجد ريم الله ودارت غلي رسول الله صلى الله عليه وسلم وده شارترة تل أبدو ته إسراء معراج أي بند پتا سمبوغلان نمبل പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ അവിടുന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് മുകളിലേക്കും പോവുകയുണ്ടായി. ഒന്നാമത്തെ ആകാശം, അതിനുശേഷം രണ്ടാമത്തെ ആകാശം, മൂന്ന്, നാല്, അങ്ങനെ ഏഴ് ആകാശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താണ്ടി അവിടെ മുകളിലാണ്, ഏറ്റവും മുകളിലാണ് സിദ്റത്തുൽ മുൻതഹ എന്ന പേരിൽ അറിയപ്പെടുന്ന വൃക്ഷമുള്ളത്. ആ പേരിന്റെ അർത്ഥം തന്നെ അൽ മുൻതഹ എന്നാൽ അറ്റത്തേത് എന്നാണ്. അഥവാ ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ മുകളിലേക്ക് കയറിപ്പോകുന്ന പ്രവർത്തനങ്ങൾ, വാക്കുകൾ, ഇതിന്റെ എല്ലാം ലക്ഷ്യസ്ഥാനം അത് ഈ സിദ്റത്തുൽ മുൻതഹയാണ്. അവിടെ നിന്നാണ് അത് മുകളിലേക്ക് പോവുക, അത് അവിടെ നിന്നാണ് സ്വീകരിക്കപ്പെടുക. അതുപോലെ താഴേക്ക് വരുന്നതെന്തോ അള്ളാഹുവിന്റെ അനുമതിയാൽ അതും സിദ്റത്തുൽ മുൻതഹയിൽ വച്ചാണ് താഴേക്ക്, അവിടെ അതൊരു ലക്ഷ്യമാണ്, അവിടെ വച്ചാണ് അത് സ്വീകരിക്കപ്പെടുക. നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ള ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മ ഉസ്രിയ ബി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻതുഹിയ ബിഹി ഇലാ സിദ്റത്തിൽ മുൻതഹ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാപ്രയാണം സംഭവിച്ച രാത്രിയിൽ അവിടുന്ന് സിദ്റത്തുൽ മുൻതഹയിൽ എത്തുകയുണ്ടായി. വഹിയ ഫി സമാഇ സാദിസ, അത് ആറാമത്തെ ആകാശത്തിലാണ്. ധാരാളം റിവായത്തുകളിൽ അത് ഏഴാമത്തെ ആകാശത്തിനാണ് എന്നും വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ അതിനെ ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി, അതിന്റെ താഴ്ഭാഗം അത് ആറാമത്തെ ആകാശത്തിലും മുകൾ ഭാഗം ഏഴാമത്തെ ആകാശത്തിലുമാണ്, അത്രയും വലുതാണ്. ഇലൈഹ യൻതഹി മാ യുഅറജു ബിഹി മിനൽ അർദി ഫയുഖ്ബദു മിൻഹ, ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നത് അവിടെയാണ് എത്തിച്ചേരുക, എന്നിട്ട് അവിടെ വെച്ച് അത് സ്വീകരിക്കപ്പെടും. വഇലൈഹ യൻതഹി മാ യുഹ്ബത്തു ബിഹി മിൻ ഫൗഖിഹ, മുകളിൽ നിന്ന് വരുന്നത് അവിടെയാണ് എത്തിച്ചേരുക, ഫയുഖ്ബദു മിൻഹ, അവിടെ വെച്ച് അത് സ്വീകരിക്കപ്പെടും, അത് പിടിച്ചെടുക്കപ്പെടും. റബ്ബിന് അറിയാം എന്താണ് അതിന്റെ വിശദാംശം, അതിന്റെ ശരിയായ രൂപമെന്ന്. ഖാൽ, അദ്ദേഹം പറയുകയാണ്, ഇദ് യഗ്ഷ സിദ്റത മാ യഗ്ഷ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സിദ്റത്തുൽ മുൻതഹയെക്കുറിച്ച് പറഞ്ഞതാണ്, ആ മരത്തെ മൂടുന്ന കാര്യമെന്തോ അതതിനെ മൂടിയാൽ. അദ്ദേഹം പറയുന്നു, ഫറാഷും മിൻ ദഹബ്, ആ മരത്തെ മൂടുക, ഫറാഷും മിൻ ദഹബ്, സ്വർണം കൊണ്ടുള്ള ഫറാഷാണ്, സ്വർണം കൊണ്ടുള്ള പാറ്റകളാണ് ആ മരത്തെ മൂടുക. അങ്ങനെ മൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഭംഗിയെക്കുറിച്ച് ഒരാൾക്കും വർണ്ണിക്കാൻ പോലും സാധിക്കാത്ത അത്ര ഉണ്ടാകും അതിന്റെ ഭംഗി. കാൽ അദ്ദേഹം പറയുന്നു, ഫഅഅതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത, അവിടെ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യങ്ങൾ നൽകപ്പെട്ടു. വഅതിയ സ്സലവാത്തുൽ ഖംസ്, അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾ. വഅതിയ ഖവാതിമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ. വഗുഫിറ ലിമൻ ലം യുശ്രിക് ബില്ലാഹി മിൻ ഉമ്മതിഹി ഷൈഅനിൽ മുഖിമാത്, നബിയുടെ ഉമ്മത്തിൽ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്തവർക്ക് വൻ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നതും അവിടെ വെച്ച് നൽകപ്പെട്ടു. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്, അഞ്ചു നേരത്തെ നിസ്കാരം. അതിന്റെ പ്രാധാന്യം ഇതിലൂടെ മനസ്സിലാക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഭൂമിയിലുണ്ടായിരിക്കെ അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയ വഹിയുമായി ജിബ്രീൽ ഇറങ്ങി വരികയല്ല ചെയ്തത്, മറിച്ച് റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നിർബന്ധമാക്കിയതാണ്. അതുപോലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ, അത് ഖുർആനിലോ തൗറാത്തിലോ സബൂറിലോ ഇഞ്ചീലിലോ അതുപോലെ വേറെ ഇല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ട രണ്ട് പ്രകാശങ്ങളിലൊന്നാണത്, ഒന്ന് സൂറത്തുൽ ഫാത്തിഹയും പിന്നെ അൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ. ഒരു മലക്ക് പ്രത്യേകമായി ഇറങ്ങി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ആ മലക്കിനെ കുറിച്ച്, ആ മലക്ക് ഇതിനു മുമ്പ് ഒരിക്കലും ഇറങ്ങി വന്നിട്ടില്ല. ആകാശത്തിന്റെ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, ഇതിനു മുമ്പ് ഒരിക്കലും ആ വാതിൽ തുറന്നിട്ടില്ല. അതിലൂടെ ഒരു മലക്ക് വന്നിരിക്കുന്നു, ആ മലക്ക് ഇതിനു മുമ്പ് ഒരിക്കലും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വരികയും നബിക്ക് സലാം പറയുകയും എന്നിട്ട് ഈ രണ്ട് പ്രകാശങ്ങൾ കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, മറ്റൊന്ന് അൽ ബഖറയിൽ അവസാനത്തെ രണ്ടായത്തുകൾ. അതിൽ ഏത് പാരായണം ചെയ്താലും അള്ളാഹു ഉത്തരം നൽകുന്നതാണ്, കാരണം അതിൽ പ്രാർത്ഥനകളുണ്ട്, അതിന് അള്ളാഹുവിന്റെ ഉത്തരമുണ്ട്. മൂന്നാമത്തത്, ഈ ഉമ്മത്തിലെ ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് അള്ളാഹു വൻ പാപങ്ങൾ പൊറത്തു കൊടുക്കും എന്നതാണ്. വൻ പാപങ്ങൾ പൊറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒന്ന്, അവർ അതിന്റെ പേരിൽ ശാശ്വതമായി നരകത്തിൽ ശിക്ഷിക്കപ്പെടുകയില്ല, മറിച്ച് ഒടുവിൽ അവർക്ക് സ്വർഗപ്രവേശനമുണ്ടായിരിക്കും. അതുപോലെ ഈ ഉമ്മത്തിൽ ചിലർക്ക് അള്ളാഹു വൻ പാപങ്ങൾ തൗബയില്ലാതെ നരകത്തിൽ പ്രവേശിപ്പിക്കാതെ നേരിട്ട് പുറത്തു കൊടുക്കുകയും ചെയ്യും. പാപങ്ങൾ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ വിശ്വാസം, ശിർക്ക് ചെയ്യാത്ത പാപികളായ മുസ്ലിമീങ്ങൾ, അവരുടെ സ്ഥിതി എന്താണ്? തഹ്ത മഷിയത്തില്ലാഹ്, അവർ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരെ ശിക്ഷിക്കും, പക്ഷേ ആ ശിക്ഷ ശാശ്വതമായിരിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരെ നേരെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ്. തിന്മകൾ അത് ശിർക്കിലേക്കും കുഫറിലേക്കുമുള്ള പാലമാണ്. അതുകൊണ്ട് ഈമാനുള്ളവർ തിന്മകളെ പേടിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. കാരണം ഒരു നിമിഷം പോലും നരകത്തിലകപ്പെടാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് ഈമാനുള്ളവർ ആഗ്രഹിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ഥലത്തു വച്ച്, ഇവിടെ വെച്ച് അതാ ജിബ്രീലിനെ ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണുകയാണ്. ജിബ്രീലിനെ ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് ജിബ്രീലിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു. 600 ചിറകുകൾ, അതിലൊന്ന് തന്നെ ചക്രവാളം മൂടുവാൻ മാത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുതവണ ഇങ്ങനെ ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. അതിലൊന്ന് ഒരു സന്ദർഭം ഇതാണ്, മറ്റൊന്ന് ഭൂമിയിൽ വച്ചാണ്. അങ്ങനെ അതാ നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നു. ഇല റബ്ബി ജല്ല ജലാലുഹു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ. റബ്ബ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് സംസാരിക്കുകയാണ്. അള്ളാഹുവിന്റെ സംസാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയാണ്. നോക്കൂ, അതിലൂടെ നമ്മുടെ നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസാ നബിക്ക് മാത്രമുണ്ടായിരുന്ന ആ പ്രത്യേകത കൂടി ലഭിക്കുകയാണ്. എന്താണ് അള്ളാഹുവിന്റെ കലീമെന്ന സവിശേഷമായ സ്ഥാനം? അള്ളാഹുവിനോട് റബ്ബിന്റെ സംസാരം നേരിട്ട് കേട്ട വ്യക്തിയായി നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഖലീലുമാണ്, അള്ളാഹുവിന്റെ കലീമുമാണ്. ഖലീലായി സൃഷ്ടികളിൽ നമ്മുടെ നബി കൂടാതെ ഉള്ളത് ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം മാത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രമാണ്. അതുപോലെ കലീമായി ഉള്ളത് മുസ അലൈഹിസ്സലാമാണ്. നമ്മുടെ നബിയാകട്ടെ ഖലീലും കലീമുമാണ്, അള്ളാഹുവിന്റെ ഖലീലാണ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരനായ അവന്റെ സൃഷ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുപോലെ റബ്ബിന്റെ കലീമുമാണ്. അള്ളാഹു നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ കാണാം, അവിടെ അതാ പേനകളുടെ ശബ്ദം. മലക്കുകൾ അവർക്ക് എഴുതി വെക്കാനുള്ള ഏടുകളുണ്ട്. നേരത്തെ എഴുതി വെക്കപ്പെട്ട ലൗഹുൽ മഹ്ഫൂദ് അല്ല. അതുകൂടാതെ മലായിക്കത്ത് എഴുതുന്ന അവരുടെ രേഖകളുണ്ട്. അതിന്റെ ശബ്ദം, പേനകളുടെ ശബ്ദം, ആകാശലോകത്തെ ആ ശബ്ദം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്, ഹൽ റഅയ്ത റബ്ബക, ഓ നബി, ആ സമയത്ത് താങ്കളുടെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ, അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നൂറുൻ അന്ന അറാ, നൂറുൻ അന്ന അറാ, നൂറുൻ പ്രകാശമാണ്, അഥവാ അള്ളാഹുവിന്റെ മറ എന്നത് പ്രകാശമാണ്. അന്ന അറാഹ്, ഞാൻ എങ്ങനെ കാണാനാണ്? ആ ഹദീസിലൂടെ വ്യക്തമായി എന്ത്? റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ദുനിയാവിൽ അള്ളാഹുവിനെ കണ്ടിട്ടില്ല, അഥവാ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. കണ്ണുകൾ കൊണ്ട് റബ്ബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. ഉണർച്ചയിൽ റബ്ബിനെ കണ്ണുകൾ കൊണ്ട് കാണുക എന്നത് ദുനിയാവിൽ മനുഷ്യർക്ക് അസാധ്യമായ കാര്യമാണ്. അവർക്കതിനുള്ള ശേഷിയില്ല, അവർക്കതിനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം റബ്ബിന്റെ സംസാരം കേട്ടപ്പോൾ മൂസ നബിക്ക് റബ്ബിനെ കാണാൻ ആഗ്രഹം തോന്നി. വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക, മൂസ അലൈഹിസ്സലാമിനോട് റബ്ബ് സംസാരിച്ചപ്പോൾ മൂസ നബി പറഞ്ഞു, റബ്ബി അരിനി, നീ നിന്നെനിക്കൊന്ന് കാണിച്ചു തരൂ. അൻദുർ ഇലൈക്ക്, റബ്ബെ ഞാൻ നിന്നെ നോക്കട്ടെ. അള്ളാഹു എന്താണ് പറയുന്നത്? ലൻ തറാനി, നീ എന്നെ കാണുകയില്ല. വലാക്കിൻ അൻദുർ ഇലൽ ജബൽ, മറിച്ച് നീ ആ പർവ്വതത്തിലേക്ക് നോക്കുക. ഫഇനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അവിടെ അതിന്റെ സ്ഥാനത്തുണ്ടെങ്കിൽ നിനക്ക് എന്നെ കാണാം. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കാ വഖറ മൂസ സഈഖ, പർവ്വതത്തിന് റബ്ബ് അവനെ കാണിച്ചു കൊടുത്തപ്പോൾ പർവ്വതം അതാ പൊടിഞ്ഞു പോവുകയായി. മൂസാ അലൈഹിസ്സലാം ബോധരഹിതനായി വീണു. എഴുന്നേറ്റപ്പോൾ മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബെ, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. ഈ ലോകത്ത് നോക്കൂ, ബലിഷ്ഠമായ ഒരു പർവ്വതത്തിന് പോലും, ഇത്രയും കരുത്തുള്ള ഒരു പർവ്വതത്തിന് പോലും റബ്ബിനെ കണ്ടു നിൽക്കുക സാധ്യമല്ല, അത് തകർന്നു പോകും. എന്നാൽ നാളെ പരലോകത്ത് മുഅ്മിനുകൾക്ക് സ്വർഗത്തിൽ അള്ളാഹു അവനെ കാണിച്ചു കൊടുക്കുന്നതാണ്. അതിനുള്ള ശേഷി അള്ളാഹു അവർക്ക് നൽകും, റബ്ബിനെ കണ്ടു നിൽക്കാനുള്ള ശേഷി. ഇത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഇത് വിശ്വസിക്കാത്തവർ ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികളാണ്. അള്ളാഹുവിനെ കാണുക എന്നതിനെ നിഷേധിച്ചവർ. അതിലൂടെ മുഅ്മിനുകൾ അള്ളാഹുവിനെ കാണുകയില്ല എന്ന് മാത്രമല്ല അവർ പറയുന്നത്. ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ കാണുക എന്നത് നിഷേധിച്ച കക്ഷികൾ, നമ്മൾ മുഅ്മിനുകൾ അള്ളാഹുവിനെ കാണുകയില്ല എന്ന് മാത്രമല്ല അവർ ആ പറഞ്ഞതിന്റെ ഉള്ളിൽ വരിക. പിന്നെയോ, അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ അതിൽ അള്ളാഹുവിന്റെ ഒരു വിശേഷണമുണ്ട്. എന്താണത്? തജല്ലി, മനസ്സിലായില്ലേ? ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബൽ, പർവ്വതത്തിന് അള്ളാഹു അവനെ കാണിച്ചു കൊടുത്തു, അള്ളാഹു പ്രത്യക്ഷപ്പെട്ടു. അത് അള്ളാഹുവിന്റെ വിശേഷണമാണ് തജല്ലി. അതിനെ നിഷേധിക്കുന്നു അവർ ഇതിലൂടെ, മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ സിഫത്തിനെ നിഷേധിക്കുന്ന കക്ഷികളാണ് അവർക്ക്. നാളെ പരലോകത്ത് അള്ളാഹുവിനെ കാണുക എന്നതാണ് അത് മുഖേന മുടങ്ങിപ്പോവുക, അത് ശിക്ഷയാണ്. കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ മഹ്ജൂബൂൻ, അവർ തങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് ഹിജാബിന് പിന്നിൽ, അഥവാ റബ്ബ് അവരെ അവർക്ക് അവനെ കാണിച്ചു കൊടുക്കുകയില്ല, റബ്ബിൽ നിന്ന് മറയിടപ്പെടുന്നവരാണവർ. മാം ഷാഫിഇ റഹിമഹുല്ലാ ഈ ആയത്തിലൂടെ തെളിവ് പിടിച്ചു. എന്ത്? മുഅ്മിനുകൾ റബ്ബിനെ കാണുമെന്നതിന് ഈ ആയത്തിൽ തെളിവുണ്ട്. കാരണം മുഅ്മിനുകളല്ലാത്തവർ അള്ളാഹുവിനെ കാണുകയില്ല, അവർക്ക് അള്ളാഹു മറയിടുന്നതാണ്. റബ്ബ് പറഞ്ഞതിൽ എന്തുണ്ട്? മുഅ്മിനുകൾ കാണുമെന്നുണ്ട്. അതുകൊണ്ടാണ് ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് എന്ത്? ഇമാം ഷാഫിഈയുടെ ഈ ഇസ്തിദ്ലാൽ മനോഹരമായ ഇസ്തിദ്ലാലാണ്. അഥവാ ഇമാം ഷാഫിഈ ഇതിലൂടെ തെളിവ് പിടിച്ചത് മനോഹരമായ ഒരു കാര്യമാണ്. ഇമാമിന്റെ ബുദ്ധി അതിലുണ്ട്, അദ്ദേഹത്തിന്റെ ദീനിനുള്ള അവഗാഹം അതിലുണ്ട്. കാരണം ഇവർ കാണുകയില്ലെന്ന് പറഞ്ഞാൽ മുഅ്മിനുകൾ കാണും, അത് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വർഗത്തിലെ സുഖമാണ്. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആകട്ടെ ദുനിയാവിൽ റബ്ബിനെ കണ്ടിട്ടില്ല. ദുനിയാവിൽ റബ്ബിനെ കാണുക സാധ്യമല്ല, മറിച്ച് പരലോകത്ത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. സാധിക്കയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? അതിനുള്ള ശേഷി നമുക്കില്ല, അതുകൊണ്ട് തന്നെ അത് നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വപ്നത്തിൽ റബ്ബിനെ കണ്ടിട്ടുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? സ്വപ്നത്തിൽ അള്ളാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട് എന്ന് ഹദീസുകൾ, സഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ അള്ളാഹു അവനെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇസ്റാ മിഅ്റാജിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അതേ രാത്രിയിൽ, ആ ഒരൊറ്റ രാത്രിയിൽ മക്കയിൽ തിരിച്ചെത്തുകയാണ്. മക്കയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തുന്നു. നോക്കൂ നിങ്ങൾ, മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തിയതിനു ശേഷം സംഭവിച്ച ചില സംഭവങ്ങൾ അത് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. ലമ്മ കാന ലൈലത്തു ഉസ്രിയ ബി ഫഅസ്ബഹ്തു ബിമക്ക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ഈ രാപ്രയാണം കഴിഞ്ഞ ഇതിനു ശേഷം രാവിലെ മക്കയിൽ അതാ ഫദ്ഇതു, ഞാൻ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. വഅറഫ്തു അന്നന്നാസ മുകദ്ദിബി, എനിക്കറിയാം ജനങ്ങൾ എന്നെ നിഷേധിക്കും. ഇത് മദീനയിലല്ല നടക്കുന്നത്, എവിടെ വെച്ചാണ് നടക്കുന്നത്? മക്കയിലാണ് നടക്കുന്നത്. ഈ കൊടും നിഷേധികളായ ആളുകൾ ചുറ്റുമുള്ള മക്കയിൽ എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളായിരുന്ന പലരും ഈ സംഭവത്തോടെ മുർത്തദ്ദുകളായിപ്പോയി, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫഖഅദ മുഅ്തസിലൻ ഹസീനൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കുന്ന ഒറ്റക്ക് ദുഃഖിതനായി ഇരിക്കവേ ഫമർറ ബിഹി അദുവുല്ലാഹി അബൂജഹൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലൂടെ അബൂജഹൽ കടന്നു പോവുകയാണ്. അള്ളാഹുവിന്റെ ശത്രുവായ അബൂജഹൽ, ഈ ഉമ്മത്തിലെ ഫിറഔൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവൻ. ഫജാഅ ഹത്താ ജലസ ഇലൈഹി, വന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ അവൻ ഇരുന്നു. فقال له كالمستهزئ പരിഹാസ രൂപേണ അവൻ നബിയോട് ചോദിക്കാണ്, ഹൽ കാന മിൻ ഷൈ, എന്താ വല്ലതും പറ്റിയോ? قال നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം അതെ. قال وما هو, എന്തു പറ്റി? قال റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉസ്രി ബി അല്ലൈല, ഇക്കഴിഞ്ഞ രാത്രിയിൽ എന്നെ ഒരു യാത്ര കൊണ്ടുപോവുകയുണ്ടായി. قال الى اين, അവൻ ചോദിച്ചു എവിടേക്ക്? قال الى بيت المقدس, റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ബൈത്തുൽ മഖ്ദിസിലേക്ക് കൊണ്ടുപോയി, ബൈത്തുൽ മഖ്ദിസിലേക്ക് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കണം. ബൈത്തുൽ മഖ്ദിസിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ തന്നെയുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്ന പരിഹരിക്കുന്ന കൗമാണ്. മുകളിലേക്ക് പോയ കാര്യം പറയാനുണ്ടോ? എന്തുണ്ടായി? ഖാൽ സുമ്മ അസ്ബഹ്ത ബൈന ദഹ്റാനൈന. അബൂജഹൽ ഇത് കേട്ടപ്പോ പറഞ്ഞു, സുമ്മ അസ്ബഹ്ത ബൈന ദഹ്റാനൈന, എന്നിട്ട് ഈ രാത്രി പോയി രാവിലെ ഇവിടെ ഞങ്ങൾക്ക് നടുവിൽ നീ തിരിച്ചെത്തിയെന്നോ? ഖാല നഅം, നബി പറഞ്ഞു അതെ. ഫലം യറഹു അന്നഹു യുകദ്ദിബു, ഇത് കേട്ടപ്പോ അബൂജഹൽ എന്ത് ചെയ്തു? ആ സമയത്ത് അവൻ ഇത് നിഷേധിക്കുന്ന പോലെ ഒന്നും കാണിച്ചില്ല, എതിർക്കുന്ന പോലെ ഒന്നും കാട്ടിയില്ല. എന്തിനാണ്? മഖാഫത അൻ യജ്ഹദഹുൽ ഹദീസ ഇൻദാ ഖൗമഹു ഇലൈഹി, ആളുകളൊക്കെ കൂട്ടി വന്നാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞേക്കുമെന്ന് പേടിച്ച് അബൂജഹൽ എന്ത് ചെയ്തില്ല, ആ സമയത്ത് ഒന്നും പറഞ്ഞില്ല. ഖാൽ, എന്നിട്ട് അവൻ പറയുകയാണ്, അറഅയ്ത ഇൻ ദഅ്തു ഖൗമക അതുഹദ്ദിസഹും മാ ഹദ്ദസ്തനി അതുഹദ്ദിസഹും മാ ഹദ്ദസ്തനി, ഞാൻ നിന്റെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയാൽ, കൗമിനൊക്കെ വിളിച്ചു ചേർത്താൽ എന്നോട് പറഞ്ഞ ഇതേ വർത്തമാനം അവരോടും പറയുമോ? ഖാല നഅം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അതെ പറയും. ഖാൽ ഹയാ മഅശറ ബനീ കഅബ് ഇബ്നു ലുഐ, അബൂജഹൽ ആളുകളൊക്കെ വിളിച്ചു കൂട്ടുകയാണ്. എല്ലാവരെയും അവൻ വിളിച്ചുകൂട്ടി. അവിടെ ഇടയ്ക്ക് ഇരുന്നിരുന്ന ആളുകളൊക്കെ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂജഹലിനും ചുറ്റും കൂടി. അബൂജഹൽ പറഞ്ഞു, ഹദ്ദിസ് ഖൗമക ബിമാ ഹദ്ദസ്ത, എന്നോട് പറഞ്ഞത് എന്തോ ഒക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്ക്, എന്നോട് പറഞ്ഞത് ഇവരോടൊക്കെ പറയൂ. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്നി ഉസ്രിയ ബി അല്ലൈല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞ രാത്രി എന്നെയും കൊണ്ട് ഒരു യാത്ര പോവുകയുണ്ടായി. ഖാലു ഇലൈൻ, അവർ ചോദിച്ചു എവിടേക്ക്? ഇലാ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിലേക്ക്, ഫലസ്തീനിലേക്ക്. ഖാലു തുമ്മ അസ്ബഹ്ത ബൈന ദഹ്റാനൈന, എന്നിട്ട് പകൽ ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇടയിൽ നീ എത്തി എന്നോ? ഖാല നഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതെ. ഫമ ബൈന മുസഫ്ഫിഖിൻ, ചിലരതാ പരിഹാസം കൊണ്ട് കൈയടിക്കുന്നു. ومن واضع يده على راسه متعجبا, ചിലരതാ അത്ഭുതം കൊണ്ട് തലക്ക് കൈവച്ചിരിക്കുന്നു. അവരങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടം ചേർന്ന് പരിഹസിച്ചിരിക്കുകയാണ്. അതിനിടയിൽ അവർ ചോദിച്ചു, വതസ്തതീഉ അൻ തനഅത المسجد, മസ്ജിദുൽ അഖ്സ വർണ്ണിച്ചു തരാൻ നിനക്ക് സാധിക്കുമോ? വഫിൽ ഖൗമി മൻ ഖദ് സാഫറ ഇലൈ, അവിടേക്ക് പോയവർ അവിടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അവിടേക്ക് പോയിട്ടില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പ്രയാസമുണ്ടായി. കാരണം നബിക്കത് കണ്ടത് പറഞ്ഞു കൊടുക്കാൻ ഓർമ്മയില്ല. അപ്പോൾ അതാ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുന്നിൽ മസ്ജിദുൽ അഖ്സ കാണിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കുകയും എന്നിട്ട് അവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. فذهبت عنعت فما زلت عنعت حتى التبس علي بعض النعت فجيء بالمسجد وانا انظر اليه. ഞാൻ പറയാൻ തുടങ്ങി, ചിലത് എനിക്ക് സംശയമായപ്പോൾ അതാ മസ്ജിദിന്റെ മുന്നിൽ ഞാൻ അത് നോക്കി അവർക്ക് വിവരിച്ചു കൊടുത്തു. അങ്ങനെ മസ്ജിദ് എങ്ങനെ എന്റെ കൺമുന്നിൽ കൊണ്ടുവരപ്പെട്ടു. حتى وضع دون دار عقيل فنعته وانا انظر اليه. അഖീലിന്റെ വീട്ടിന്റെ അരികിൽ, അതാ അഥവാ അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് മസ്ജിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൺമുന്നിൽ അള്ളാഹു കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കുകയും എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ആളുകൾ പറഞ്ഞു, അമ്മന്നഅത് ഫവല്ലാഹി ലഖദ് അസാബ്, പറഞ്ഞ വിവരണം അത് ശരിയാണ്, അത് കറക്റ്റാണ് എന്ന് ആളുകൾ പറയുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ആളുകൾ ചെന്ന് പറയുകയാണ്, എന്ത്? ഇതാ നല്ല കൂട്ടുകാരൻ പറഞ്ഞ പുതിയ വർത്തമാനം കേട്ടോ. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, എന്താണ് പറഞ്ഞത്? ഇതാ ഇന്ന ഇന്നതുപോലെ പറഞ്ഞിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞുവെങ്കിൽ അത് സത്യമാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞുവെങ്കിൽ അത് സത്യമാണ്. ഒരു തരിമ്പ് പോലും, ഒരു നിമിഷത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സംശയിച്ചിട്ട്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖിന് അന്നു മുതലാണ് എന്തു പേര് വിളിക്കപ്പെട്ടത്? സിദ്ദീഖ് എന്നു പേര് വിളിക്കപ്പെട്ടത്. സിദ്ദീഖ് സത്യസന്ധതയുടെ നിറകുടമാണ്. അതുപോലെ സത്യം ഏറ്റവും വേഗത്തിൽ സംശയമില്ലാതെ സത്യപ്പെടുത്തുന്ന, അത് സ്വീകരിക്കുന്ന വിശ്വാസിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഏറ്റവും കൂർമ്മ ബുദ്ധിയുള്ളവർ അള്ളാഹുവിന്റെ നബിമാർ കഴിഞ്ഞാൽ ആരാണ്? സഹാബിമാരാണ്. നമ്മുടെ അത്ര ഭൗതിക സൗകര്യങ്ങൾ അവർക്കുണ്ടായിരുന്നിരിക്കില്ല, പക്ഷെ ഏറ്റവും കൂർമ്മമായ ബുദ്ധിയുള്ളത് അവർക്കാണ്. ഏറ്റവും നല്ല ബുദ്ധി അവർക്കാണ്, പിൽക്കാലക്കാരായ ആളുകൾക്കല്ല. അതുകൊണ്ട് അവരുടെ ഈമാനാണ്, അവരുടെ വിശ്വാസമാണ്, അതാണ് ഏറ്റവും ശരിയായ, കൃത്യമായ, ഏറ്റവും സുരക്ഷിതമായ വിശ്വാസം അവരുടേതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് വന്ന് പറഞ്ഞ ആളുകളോട് പറഞ്ഞത്രേ, ഉസദ്ദിഖുഹു ബിഖബരി സമാ, സദ്ദിഖുഹു ബിഖബരി സമാ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകാശ ലോകത്ത് നിന്ന് വഹി വന്നുകൊണ്ടിരിക്കുന്നു, രാവിലെയും വൈകുന്നേരവും വഹി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്, എനിക്കെന്ത് പ്രയാസം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബുദ്ധിയുണ്ട്. എന്തുകൊണ്ടാണ്? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. കാരണം ആകാശവാസിയായ ഒരു മലക്കിനെ, അള്ളാഹു റബ്ബുൽ ആലമീൻ ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് രാവിലെയും വൈകുന്നേരവും മനുഷ്യർക്കിടയിൽ റബ്ബ് കൊണ്ടുവരുന്നുവെങ്കിൽ ആ റബ്ബിനെന്ത് പ്രയാസം? ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യനെ മുകളിലേക്ക്, മലക്കുകൾക്കിടയിലേക്ക്, ആകാശലോകത്തേക്ക് കൊണ്ടുപോകുവാൻ അള്ളാഹുവിന് എന്ത് പ്രയാസം? ഇത് വിശ്വസിക്കുന്ന എനിക്ക് അത് വിശ്വസിക്കാൻ എന്ത് പ്രയാസം? ആകാശലോകത്തുനിന്ന് വൃത്താന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, നബിക്ക് വന്നു കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇങ്ങനെ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉറച്ച ഇമാൻ ആ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുകയുണ്ടായി. അതങ്ങനെയാണ്, പരീക്ഷണം വരുമ്പോൾ ശ്രദ്ധിക്കുക, പരീക്ഷണം വന്നാൽ മുഅ്മിനും മുനാഫിഖും വേർതിരിയും. അള്ളാഹു പരീക്ഷണങ്ങൾ നിശ്ചയിച്ചതിന്റെ ഫിത്നകൾ, ദീനിലെ കുഴപ്പങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നതിന്റെ പിന്നിലെ ഒരു ഹിക്മത്ത് എന്താ? അവിടെ മുഅ്മിനും മുനാഫിഖും വേർതിരിയും. റബ്ബ് സുബ്ഹാനഹു വതആല അതാണ് പറഞ്ഞത്, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസു മിനൽ ത്വയ്യിബ്. അള്ളാഹു മുഅ്മിനുകളെ അവർ നിൽക്കുന്ന അവസ്ഥയിൽ വിട്ടേക്കുകയില്ല, ഖബീസിനെ ത്വയ്യിബിൽ നിന്ന് വേർതിരിക്കാതെ. നല്ലതും ചീത്തയും അള്ളാഹു വേർതിരിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടിയാണ് പരീക്ഷണങ്ങൾ. അപ്പോൾ നിഫാഖ് കാപട്യമുള്ളിലുള്ളവൻ സംസാരിച്ചു തുടങ്ങും, അവന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് ചാടും. മുഅ്മിൻ അതിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കും. അള്ളാഹു നിഫാഖിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ നോക്കൂ, പിറ്റേന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഇറങ്ങി വരികയും നിസ്കാരം അതിന്റെ വഖ്തിൽ നിർവഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ളുഹറിന്റെ സമയത്ത് വന്നു, ളുഹർ നിസ്കരിച്ചു. അസറിന്റെ സമയത്ത് അസർ നിസ്കരിച്ചു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റെ വഖ്ത് കാണിച്ചു കൊടുത്തു. അതുപോലെ തുടക്കത്തിലാണ് നിസ്കരിച്ചതെങ്കിൽ പിന്നെ വഖ്തിന്റെ അവസാനം നിസ്കരിച്ചു. ളുഹറിന്റെ വഖ്ത് തുടങ്ങുന്ന സമയമുണ്ട്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ. ളുഹറിന്റെ സമയം അവസാനിക്കുന്ന നേരമുണ്ട്, ഒരു വസ്തുവിന്റെ നിഴൽ ആ വസ്തുവിന്റെ അത്ര തന്നെ ആയിത്തീർന്നാൽ ളുഹറിന്റെ സമയം അവസാനിക്കുന്ന നേരം. രണ്ടാമത് ആ സമയത്ത് നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ളുഹറിന്റെ സമയം ഇതാ, ഇത് രണ്ടിനും ഇടയിലാണ്. അതുപോലെ അസറും. ജിബ്രീൽ അലൈഹിസ്സലാം വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതാ നിസ്കാരത്തിന്റെ വഖ്ത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാഇനെ മിഅ്റാജിനെ കുറിച്ച് നമുക്ക് ചുരുക്കി പറയാനുള്ളത്. കഴിഞ്ഞ തഫ്സീർ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ വിശദീകരിച്ചിരുന്നു, അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത ഈ കവിതയിലെ വരികൾ ശ്രദ്ധിക്കുക.
بسم الله الرحمن الرحيم والبيعة الأولى مع اثني عشر من أهل طيبة كما قد ذكرا وبعد ثنتين وخمسين أتى سبعون في الموسم هذا ثبتا من طيبة فبايعوا ثم هجر مكة يوم اثنين من شهر صفر.
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായ സുപ്രധാനമായ മറ്റൊരു സംഭവമാണ്, അവിടുന്ന് ഈ പ്രയാസങ്ങൾക്കിടയിൽ, മക്കയിലെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ മദീനക്കാരായ ആളുകളുടെ അവരിൽ ചിലരുടെ വരവും അവരുടെ ഇസ്ലാം സ്വീകരണവും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചെയ്ത രണ്ട് ഉടമ്പടികളും, അഖബ ഉടമ്പടികൾ, രണ്ട് അഖബ ഉടമ്പടികൾ, അതേക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കേട്ട വരികളിൽ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള ഈ കവിതയിലൂടെ പറയുന്നത്. നോക്കൂ, വൽ ബൈഅത്തുൽ ഊലാ മഅ ഇസ്നൈ അശറ, പിന്നെ ഒന്നാമത്തെ ബൈഅത്ത്, ഒന്നാമത്തെ കരാർ അനുസരണ പ്രതിജ്ഞ നടക്കുകയാണ്. മഅ ഇസ്നൈ അശറ, പന്ത്രണ്ട് പേരുമായി. അവർ എവിടുത്തുകാരായിരുന്നു? മിൻ അഹ്ലി തൈബ, അവർ തൈബയിൽ നിന്നുള്ളവരായിരുന്നു. ഏതാണ് തൈബ? മദീനയാണ് തൈബ. അള്ളാഹു മദീനക്ക് വിളിച്ച പേരാണ് തൈബ. അത് ആ നാട്ടിന്റെ ശ്രേഷ്ഠതയും അതിന്റെ വൈശിഷ്ടവും അറിയിക്കുന്ന പേരാണെന്ത്? തൈബ എന്ന പേര്. തൈബ് എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായതെന്നാണ്. ആ നാട്ടിൽ നിന്ന് വന്നവരുമായി, പന്ത്രണ്ട് പേരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത്, കമാ ഖദ് ദുക്റ, അത് പരാമർശിക്കപ്പെട്ടിട്ടുള്ളതുപോലെ അഥവാ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് വന്നിട്ടുള്ളതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വന്ന പന്ത്രണ്ട് പേരുമായി ഒന്നാമത്തെ ബൈഅത്തിൽ ഏർപ്പെട്ടു, ഒന്നാമത്തെ കരാർ അവർ നബിയുമായി ചെയ്തു. വബഅദ തിൻതൈനി വഖംസീന അത, 52 ശേഷം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 52 വയസ്സ് തികഞ്ഞതിനു ശേഷം, അപ്പോ നുബുവത്ത് ലഭിച്ച് 12 വർഷം തികഞ്ഞതിനു ശേഷം, സബ്ഊന ഫിൽ മൗസിമി ഹാദാ സബത, അതുപോലെ സബ്ഊന ഫിൽ മൗസിമി, സബ്ഊൻ 70 പേർ വന്നു. 70 എന്നാൽ അത് റൗണ്ട് ചെയ്ത് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അവർ 73 പുരുഷന്മാരും 2 സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാണ് പല ചരിത്രത്തിലും വന്നിട്ടുള്ളത്. ഫിൽ മൗസിം, മൗസിം എന്നാൽ സീസൺ എന്നാണ് അതിന്റെ അർത്ഥം, അഥവാ ഹജ്ജിന്റെ സമയം. ഹാദ സബത, ഇതും സ്ഥിരപ്പെട്ടിരിക്കുന്നു. അവർ ഇവിടെ നിന്നാണ് വന്നത്, മിൻ തൈബ, തൈബയിൽ നിന്ന് തന്നെ, മദീനയിൽ നിന്ന് തന്നെ. ഫബായഉ, അവർ നബിയോട് കരാർ ചെയ്തു, രണ്ടാമത്തെ അഖബ ഉടമ്പടി. ശേഷം നിങ്ങൾ കേട്ട വരികൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയെ കുറിച്ചുള്ളതാണ്. അത് ഇൻഷാല്ലാ നമ്മൾ അതിന്റെ സന്ദർഭത്തിൽ വിശദീകരിക്കും. നോക്കൂ നിങ്ങൾ എന്താണ് ഈ വരികളിൽ പറഞ്ഞ കാര്യം. ഇത് അഖബ ഉടമ്പടികളെ കുറിച്ചാണ്, രണ്ട് അഖബ ഉടമ്പടികളെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളോട് ഇസ്ലാമിലേക്ക് അവരെ വിളിച്ചു, എന്നാൽ അവരിൽ മഹാഭൂരിപക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യാൻ ആരംഭിച്ചു? അവിടുന്ന് ഹജ്ജിന്റെ വേളയിൽ പ്രത്യേകിച്ച്, എന്താണ് ഹജ്ജിന്റെ, മക്കയുടെ പ്രത്യേകത, ഹജ്ജിന് വേണ്ടി പല നാട്ടുകാരും വരുന്ന നാടാണ് മക്ക. അതുകൊണ്ട് ഹജ്ജിന്റെ മൗസിമിൽ, ഹജ്ജിന്റെ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വരുന്ന വ്യത്യസ്ത ഗോത്രങ്ങൾക്ക് മുന്നിൽ അവരുടെ ആളുകളുടെ അരികിൽ ചെന്ന് ഇസ്ലാം പറഞ്ഞു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ദീൻ പ്രചരിപ്പിക്കാൻ, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, നബിയെ സഹായിക്കാനും നബിക്ക് സംരക്ഷണമേകാനും അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെടും. എന്നാൽ അവർ ഈ പറയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് സംസാരിച്ച ഗോത്രങ്ങൾ അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനുത്തരം നൽകിയില്ല. നബിയെ സംരക്ഷിക്കാൻ അവർ തയ്യാറായില്ല. ആ മഹാസൗഭാഗ്യം, ആ തൗഫീഖ് ലഭിച്ചത് മദീനക്കാർക്കാണ്, യസ്രിബുകാർക്കാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് ഇഹലോകത്തും പരലോകത്തും നിലനിൽക്കുന്ന വലിയ ശ്രേഷ്ഠതയും ഏറ്റവും പുകൾപെറ്റ ചരിത്രവും അല്ലാഹു നൽകാൻ തീരുമാനിച്ചാൽ വേറെ ആൾക്കത് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അള്ളാഹു അവരെയാണ് അതിനെ നിശ്ചയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളായി തീരാൻ അവരെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്. മദീനക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താണത്? മക്കക്കാരെ പോലെയല്ല, അവിടെ മുഷിരിക്കുകളായ ബിംബാരാധകരായ ആളുകൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, പിന്നെ ആരും കൂടി അവിടെ ഉണ്ടായിരുന്നു, അവിടെ യഹൂദികൾ കൂടി ഉണ്ടായിരുന്നു. അവിടെ യഹൂദികൾ ഉണ്ടായിരുന്നു. 3 പ്രധാനപ്പെട്ട യഹൂദ ഗോത്രങ്ങൾ മദീനയിൽ താമസിച്ചിരുന്നു. ബനു നദീർ, ബനു ഖുറൈദ, ബനു ഖൈനുഖാ എന്നീ 3 ഗോത്രങ്ങൾ. അറബികൾ, ബിംബാരാധകരായ അറബികൾ 2 ഗോത്രങ്ങളാണ്, ഔസും ഖസ്റജും, ഈ 2 ഗോത്രങ്ങൾ. ഈ യഹൂദികൾ, അല്ലാഹു അലം, ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ നമുക്ക് സൂചനകൾ കാണാം. അതായത് അവർ മദീനയിൽ വന്ന് പണ്ട് താമസമാക്കിയത് തന്നെ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് അള്ളാഹുവിന്റെ നബി അവിടെ വരാനിരിക്കുന്നു, ആ നബിയെ പിൻപറ്റണം എന്ന നിലക്കായിരുന്നു അത്രേ പണ്ട് അവരവിടെ വരാനുണ്ടായിരുന്ന കാരണം പോലും. എന്നു മാത്രമല്ല, അവർ അറബികളായ ഔസ് ഖസ്റജ് ഗോത്രക്കാരോട്, ബിംബാരാധകരോട് പറയാറുണ്ട്, അഭിമാനം പറയാറുണ്ട്, എന്ത്, ഒരു നബി വരാൻ പോകുന്നുണ്ട്, ആ നബി വന്നാൽ ഞങ്ങൾ ആ നബിയുടെ അനുയായികളായി നബിയുടെ കൂടെ യുദ്ധം ചെയ്ത് നിങ്ങളൊക്കെ പരാജയപ്പെടുത്തും എന്ന് ഈ ഖൗം അവിടെയുള്ള അറബികളോട് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാം, സഹാബിമാർ, മദീനക്കാരായ സഹാബിമാർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ യഹൂദികളോട് പോയി പറയാറുണ്ട്, അല്ല നിങ്ങളല്ലേ ഇങ്ങനൊരു നബി വരുന്ന ഞങ്ങളോട് പറഞ്ഞിരുന്നത്, നബീത വന്നിരിക്കുന്നു. പക്ഷെ ആ ഖൗമിനെ അഹങ്കാരവും അവരുടെ താൻ പോരുമയും ഈമാനിൽ നിന്ന് പിറകോട്ട് വലിച്ചു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ല അത്, വകാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, അവർ അതിനു മുമ്പ് കാഫിറുകളായ ആളുകളോട് വിജയഭേരി മുഴക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ നബിയുടെ കൂടി നിങ്ങളെ തോൽപ്പിക്കുമെന്ന് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഫലമ്മ ജാഅഹും മാ അറഫു കഫറു ബിഹ്, അവർക്ക് പരിചിതനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവരതാ നിഷേധിച്ചു. എങ്ങനെ പരിചയമുണ്ടെന്നാണ് അള്ളാഹു പറഞ്ഞത്? യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കൾ അറിയുന്നത് പോലെ അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. എന്താ അങ്ങനെ പറഞ്ഞാൽ അർത്ഥം? മക്കളെ ഒരാൾക്കും എവിടെ വെച്ച് കണ്ടാലും മാറിപ്പോകില്ല. അവരവന്റെ മക്കളെ ഏതാൾക്കൂട്ടത്തിന് ഇടയിൽ കണ്ടാലും ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ എത്ര ആളുകൾക്കിടയിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാൻ മാത്രം നബിയുടെ വിശേഷണങ്ങൾ അവരുടെ കിതാബുകളിലുണ്ട്. അവരത് പഠിച്ചറിഞ്ഞവരാ, അവർക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന്. പക്ഷേ അഹങ്കാരം, താൻ പോരും. അവർ വിചാരിച്ചു അവരുടെ കൂട്ടത്തിൽ ബനു ഇസ്രായേലിൽ, ഇസ്രായേൽ മക്കളിലാണ് നബി വരേണ്ടത്. ഈ അറബികൾ, ഒന്നിനും കൊള്ളാത്ത അറബികൾ, അവരുടെ കൂട്ടത്തിൽ എങ്ങനെ നബി വരാനാണ്? അവർക്കെങ്ങനെ ആ ശ്രേഷ്ഠത ലഭിക്കാനാണ്? ഞങ്ങളുടെ കൂട്ടം, ഞങ്ങളുടെ കുടുംബ പരമ്പരയിൽ വരണം. അതുകൊണ്ട് ആ അസൂയ കാരണത്താൽ, അഹന്ത കാരണത്താൽ അവർ നിഷേധിച്ചു. അള്ളാഹു പറഞ്ഞില്ല ബഗിയൻ ബഗിയൻ അൻ യുനസ്സിൽ അല്ലാഹു മിൻ ഫദ്ലിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അള്ളാഹു അവന്റെ ഉദാര്യം അവന്റെ അടിമകളിൽ അവനുദ്ദേശിക്കുന്നവർക്ക് കൊടുത്തു, അവർ വിചാരിച്ച ആളുകൾക്കല്ല. അള്ളാഹു അവനുദ്ദേശിച്ചവർക്ക് കൊടുത്തു എന്നത് കൊണ്ട് ആ പക കൊണ്ട് അവരത് സ്വീകരിച്ചില്ല. യഹൂദികളിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിനെ പോലെയുള്ള ചുരുക്കം ചിലർ. നോക്കൂ, ഈ ആളുകളുള്ള നാടാണ് മദീന. അതുകൊണ്ട് അവിടെയുള്ള ബിംബാരാധകരായിരുന്ന ഔസ് ഖസറജ് ഗോത്രക്കാർക്ക് ഇങ്ങനെ ഒരു നബിയെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ, ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ, ഹിജ്റ പതിനൊന്നാമത്തെ വർഷത്തെ ഹജ്ജിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരായ ചിലരോട് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ സംസാരിച്ചപ്പോൾ അവരിൽ ആറു ചെറുപ്പക്കാർ അവർ ഇസ്ലാം സ്വീകരിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ വിശ്വസിച്ചു. ഖസ്റജ് ഗോത്രക്കാരായിരുന്ന ആറുപേർ. എന്നിട്ട് അവർ തിരിച്ചുപോയി. അടുത്ത വർഷം ഹജ്ജ് വന്നു. ഹിജ്റ പന്ത്രണ്ടാമത്തെ വർഷം ഹജ്ജിൽ ഈ ആറുപേരിൽ അഞ്ചുപേർ വീണ്ടും വന്നു മക്കയിലേക്ക്. അവരുടെ കൂടെ വേറെ ഒരു ഏഴുപേരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പന്ത്രണ്ട് പേർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അതാ കരാറിൽ ഏർപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അനുസരണ പ്രതിജ്ഞ അവർ ചെയ്യുകയാണ്. ഈ പന്ത്രണ്ട് പേർ, ഈ സംഭവത്തിനാണ് അഖബ ബൈഅത്തുൽ അഖബ എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണത്? കാരണം മിനായിൽ കല്ലെറിയുന്ന ജംറത്തുൽ അഖബ, അതിന്റെ അരികിൽ വെച്ചാണ് ഈ അനുസരണ പ്രതിജ്ഞ നടന്നത്. ഈ കരാർ അവർ ചെയ്ത് അവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ടാണത് ബൈഅത്തുൽ അഖബ, അഖബ ഉടമ്പടി എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് ഒന്നാമത്തെ അഖബ ഉടമ്പടി. അതിൽ പങ്കെടുത്തത് എത്ര പേരാണ്? ഈ പറഞ്ഞതുപോലെ പന്ത്രണ്ട് പേർ. പത്തുപേർ ഖസറജ് ഗോത്രക്കാരായിരുന്നു, രണ്ടുപേർ ഔസ് ഗോത്രക്കാർ. മദീനയിൽ അറബികളുടെ രണ്ട് പ്രധാനപ്പെട്ട ഗോത്രങ്ങളിൽ ഒന്ന് ഔസും മറ്റൊന്ന് ഖസറജും. 12 പേർ ഖസറജികളായിരുന്നു, 2 പേർ ഔസ് ഗോത്രക്കാരായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇബാദത്തു മിനു സാമിത് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി അതിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം അതിൽ പങ്കെടുത്ത സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, കുന്തു ഫീമൻ ഹദറൽ അഖബത്തൽ ഊല, ഞാൻ ഒന്നാമത്തെ അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ആളാണ്. വകുന്ന സ്നൈ അഷറ റജുല, ഞങ്ങൾ 12 പേർ ഉണ്ടായിരുന്നു. فبايعنا رسول الله صلى الله عليه وسلم على بيعه النساء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് വാങ്ങിയിരുന്ന കരാർ പോലുള്ളത് ഞങ്ങളോട് കരാർ വാങ്ങി. അഥവാ സ്ത്രീകൾ മുഅ്മിനുകളായി വന്നാൽ അവരോട് എങ്ങനെ അനുസരണ പ്രതിജ്ഞ വാങ്ങണമെന്ന് സൂറത്തുൽ മുംതഹനയുടെ അവസാന ഭാഗത്തുണ്ട്. അതുപോലെ ഞങ്ങളോട് കരാർ വാങ്ങി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അക്കാര്യം എന്തില്ല, ഈ കരാറിൽ, ഈ അനുസരണ പ്രതിജ്ഞയിലില്ല. ആ സമയത്ത് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല, നിയമമാക്കപ്പെട്ടിട്ടുമില്ല, യുദ്ധം പാടില്ലായിരുന്നു. വദാലിക ഖബ്ല അൻ തുഫ്ദറദൽ ഹർബു, ഈ സഹാബി പറയുകയാണ്, അത് യുദ്ധം നിയമമാകുന്നതിന് മുമ്പായിരുന്നു. എന്താണ് നബി ഞങ്ങളോട് കരാർ വാങ്ങിയത്? അല അല്ല നുശ്രിക ബില്ലാഹി ഷൈഅ, അള്ളാഹുവിൽ യാതൊന്നും ഞങ്ങൾ പങ്കുചേർക്കരുത്. വല നസ്രഖ് മോഷണം പാടില്ല. വല നജ്നിയ വ്യഭിചരിക്കരുത്. വല നഖ്തുൽ ഔലാദന മക്കളെ കൊന്നുകളയരുത്. വല നഅതിയ ബിബുഹ്താനിൻ നഫ്തരീഹി ബൈന ഐദീന വഅർജുലിന കൈകാലുകൾക്കിടയിൽ ഇല്ലാത്ത വ്യാജവാദങ്ങൾ കെട്ടിച്ചമക്കരുത്, അഥവാ കളവ് കെട്ടിച്ചമക്കരുത്. സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ അവർ ഭർത്താവിൻ്റെതല്ലാത്ത മക്കളെ അവരുടെ പേരിൽ ചേർത്തി പറയരുത്. മോശമായ ബന്ധത്തിലൂടെയുള്ള മക്കളെ ഭർത്താവിലേക്ക് ചേർത്തി പറയരുത്. അത് വ്യാജവാദങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള വ്യാജവാദങ്ങൾ ചമക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളോട് വിലക്കി. വല നഅസിയഹു ഫി മഅറൂഫ്, നബി സല്ലല്ലാഹു അലൈഹി കൽപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഒരു നന്മയിലും നബിയോട് അനുസരണക്കേട് കാണിക്കരുത്. ഫഇൻ വഫൈതും ഫലക്കുമുൽ ജന്ന, ഇത് പാലിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. വഇൻ ഖശീതും മിൻ ദാലിക ശൈഅ, ഇതിൽ വല്ലതും നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഫഅംറുക്കും ഇലല്ലാഹ്, അള്ളാഹുലേക്കാണ് നിങ്ങളുടെ കാര്യം. ഇതിലെ ശിർക്കല്ലാത്ത ബാക്കിയുള്ള പാപങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചു പോയാൽ ഇൻഷാഅദ്ദബക്കും, എന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിച്ചേക്കും. ഇൻഷാ അഗഫറ ലക്കും, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തന്നേക്കും. ഇതായിരുന്നു ഒന്നാമത്തെ അഖബ ഉടമ്പടി. നോക്കൂ, ഈ അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത സഹാബിമാർ ആരൊക്കെയാണ്? 12 പേർ. അവരിൽ 10 പേർ ഖസ്റജ് ഗോത്രക്കാരാണ്, 2 പേർ ഔസ് ഗോത്രക്കാരാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പങ്കെടുത്ത സഹാബിമാർ, ഒന്ന് അസ്അദ് ഇബ്നു സുറാറ, അസ്അദ് ഇബ്നു സുറാറ, മറ്റൊരു സഹാബി ഔഫ് ഇബ്നു ഹാരിസ്, ഔഫ് ഇബ്നു ഹാരിസ്, മൂന്നാമത്തേത് റാഫി ഇബ്നു മാലിക്, 4 ഖുത്ബത്ത് ഇബ്നു ആമിർ, 5 ഉഖ്ബത്ത് ഇബ്നു ആമിർ, 6 മുആദ് ഇബ്നു ഹാരിസ്. മുആദ് ഇബ്നു ഹാരിസ് നേരത്തെ പറഞ്ഞ ഔഫ് ഇബ്നു ഹാരിസിന്റെ സഹോദരങ്ങളാണ്. ഇവർ രണ്ടുപേരുമാണ് ഇബ്ന അഫ്ര എന്നറിയപ്പെടുന്നത്. അഫ്ര എന്നത് ഉമ്മയുടെ പേരാണ്. ഈ രണ്ടുപേരാണ് അബൂജഹലിനെ ബദർ യുദ്ധത്തിൽ കൊലപ്പെടുത്തിയത്. ദഖ്വാബ് ഇബ്നു അബ്ദി ഖൈസ്, ദഖ്വാൻ ഇബ്നു അബ്ദി ഖൈസ്, 8 ഉബാദത്ത് ഇബ്നു സാമിത്, 9 യസീദ് ഇബ്നു സഅലബ, 10 അബ്ബാസ് ഇബ്നു ഉബാദ ഇബ്നു നദ്ല. ഈ 10 പേരാണ് ഖസ്റജ് ഗോത്രക്കാർ. ഔസ് ഗോത്രത്തിൽ നിന്ന് അബുൽ ഹൈതം ഇബ്നു തയ്യഹാൻ, 2 ആൾ ഉവൈമ ഇബ്നു സാഇദ. ഈ 12 സഹാബിമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരാണ് മഹത്തായ അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത മഹാന്മാരായ സഹാബിമാർ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ അനുസരണ കരാർ ചെയ്ത് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വളരെ ശ്രദ്ധിക്കുക, തിരിച്ചു പോകുമ്പോൾ അവരുടെ കൂടെ മക്കയിൽ നിന്ന് ഒരു സഹാബി പോയിരുന്നു, മുസാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മുസാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ മദീനയിലേക്ക് പോയി. അവരെ ഇസ്ലാം പഠിപ്പിക്കാൻ, ആ നാട്ടുകാർ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അവരെ ഖുർആൻ പഠിപ്പിക്കാൻ മദീനയിൽ നിന്ന് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്ത് ചെയ്ത് തിരിച്ചുപോയ ഇവരുടെ കൂടെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി അത മദീനയിലേക്ക് പോവുകയാണ്. അവിടെ മുസ്അബ് റളിയല്ലാഹു അൻഹു അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഈ വന്ന ആളുകൾ ജനങ്ങൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ മദീനയിലെ ഒരു വീടും ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാത്തതായില്ല എന്ന അവസ്ഥയിലെത്തി. ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. റബ്ബ് സുബ്ഹാനഹു വതആല ആ നാട്ടിൽ ഇസ്ലാമിന് സ്വീകാര്യത നിശ്ചയിച്ചു. അതിൽ മനോഹരമായ ചില കഥകൾ ചരിത്രത്തിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. അതിലൊന്നാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനക്കാരനായ നേരത്തെ പറഞ്ഞ ബൈഅത്തിൽ പങ്കെടുത്ത അസ്അദ് ഇബ്നു സുറാറയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടേക്ക് ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു അൻഹു വരികയാണ്. ഉസൈദ് ഇബ്നു ഖുദൈർ ആ സമയത്ത് മുസ്ലിം ആയിട്ടില്ല. ഉസൈദ് ഇബ്നു ഖുദൈർ ഔസ് ഗോത്രത്തിലെ നേതാക്കന്മാരിൽ ഒരാളാണ്. മറ്റൊരു നേതാവാണ് ഔസ് ഗോത്രത്തിന്റെ മറ്റൊരു നേതാവാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടില്ല. സഅദ് ഇബ്നു മുആദ് ആണ് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് വഫാത്തായപ്പോഴാണ് പറഞ്ഞത് എന്ത്? അള്ളാഹുവിന്റെ അർശ് വിറക്കുകയുണ്ടായി എന്ന്. അർശ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അത് സഅദിന്റെ മരണത്തിൽ വിറച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്രയും ശ്രേഷ്ഠനായ സഹാബിയർ. ഒരിക്കൽ മുന്തിയയിനം പട്ടിന്റെ വസ്ത്രം നബിയുടെ മജ്ലിസിലേക്ക് കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനാദീലു സഅദിൻ ഫിൽ ജന്ന ഖൈറു മിൻ ഹാദ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദിന് മുആദിന്റെ സ്വർഗത്തിലെ തുവാലകൾ അത് ഇതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രയും ശ്രേഷ്ഠതയുള്ള സഹാബിയാണ് സഅദ് ഇബ്നു മുആദ്. ഔസ് ഗോത്രത്തിന്റെ നേതാവാണ്, അന്ന് മുസ്ലിം ആയിട്ടില്ല. അപ്പോൾ മക്കയിൽ നിന്ന് വന്ന മുസ്അബ് ഇബ്നു ഉമൈറും നേരത്തെ മുസ്ലിമായ സഅദ് ഇബ്നു സുറാറയും ഇരിക്കുകയാണ്. അപ്പോൾ ഉസൈദ് ഇബ്നു ഖുദൈർ ദേശത്തോടെ ഒരു കുന്തവും എടുത്ത് സഅദ് ഇബ്നു മുആദിനോട് പറഞ്ഞു, ഞാൻ ഇവരോട് സംസാരിച്ചിട്ട് വരട്ടെ, ഞാൻ അവരുടെ അടുത്ത് പോയി വരട്ടെ, അവർ വന്നിട്ട് ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി, ഇവിടെ ഞങ്ങൾ ആളുകളുടെ വിശ്വാസമൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു, ആളുകളൊക്കെ പഴച്ചവാദത്തിലാണെന്ന് പറഞ്ഞു, അവരുടെ അടുത്തേക്ക് ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞു ഉസൈദ് ഇബ്നു ഖുദൈർ ഒരു കുന്തവും എടുത്ത് വന്നു എന്നാണ്. എന്നിട്ട് ഈ രണ്ടുപേരോട് സംസാരിക്കാം. അപ്പോ വരുമ്പോ തന്നെ സഅദ് ഇബ്നു സുറാറ പറഞ്ഞു, ഇതാ ഇത് ഇവരുടെ ഗോത്രത്തിലെ നേതാക്കന്മാരിലൊരാളാണ് ഈ വരുന്നത്, അതുകൊണ്ട് താങ്കൾ സത്യസന്ധമായി സംസാരിക്കുക. അങ്ങനെ വന്നിട്ട് സഅദ് ഇബ്നു ഖുദൈർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ചെയ്തു വെച്ചത്? ഈ നാട്ടിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കി, ഇവിടുത്തെ ആളുകളൊക്കെ വിഡ്ഢികളാണെന്ന് നിങ്ങൾ പറയുന്നു, അവരുടെ ദീനിനെ ആക്ഷേപിക്കുന്നു. അപ്പോൾ സഅദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇരിക്കൂ നിങ്ങൾ, എന്നിട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്വീകരിച്ചോളൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് തള്ളിക്കളഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞത് ന്യായമാണ്, അതൊരു ന്യായമാണ്. അദ്ദേഹം കുന്തം അവിടെ കുത്തിവെച്ച് മുസ്അബ് റളിയല്ലാഹുവിന്റെ സംസാരം കേൾക്കാൻ അവിടെ ഇരുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഖുർആൻ അദ്ദേഹത്തെ കേൾപ്പിച്ചു. അപ്പോൾ അസ്അബ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു പറയുക, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഇസ്ലാം കാണുകയാണ്. അദ്ദേഹം കേട്ട് കഴിഞ്ഞപ്പോൾ സഅദ് ഇബ്നു ഖുദൈർ ചോദിച്ചു, എത്ര നല്ല കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞത്, ഇത് സ്വീകരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സഅദ് ഇബ്നു ഉമൈർ പറഞ്ഞു, നിങ്ങൾ കുളിക്കുക, വൃത്തിയാവുക, എന്നിട്ട് ഈ സത്യസാക്ഷ്യം ഷഹാദ അത് പറയുക. അങ്ങനെ അദ്ദേഹം ഷഹാദത്ത് ചൊല്ലുകയും തിരിച്ചു പോവുകയും ചെയ്തു. തിരിച്ചു പോകുമ്പോൾ അവിടെ സഅദ് ഇബ്നു മുആദ് കാത്തിരിക്കുകയാണ്. സഅദ് ഇബ്നു മുആദ് സഅദ് ഇബ്നു ഖുദൈർ വരുമ്പോ തന്നെ പറഞ്ഞു, ഉസൈദ് പോയ മുഖവുമായിട്ടല്ല തിരിച്ചു വരുന്നത്, ആളുടെ മുഖം മാറിയിട്ടുണ്ട്. അങ്ങനെ വന്ന് സഅദ് ഇബ്നു മുആദിനെ ഉസൈദ് ഇബ്നു ഖുദൈർ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാണ്. അദ്ദേഹം അവിടെ വേഗം പോകാൻ മുസ്അബിന്റെ വർത്തമാനം കേൾക്കാനുള്ള അതിന് അവസരം ഒരുക്കുന്ന രൂപത്തിൽ ഒരു വർത്തമാനം പറഞ്ഞ് അങ്ങോട്ടേക്ക് പറഞ്ഞേച്ചു. അതിന് അങ്ങനെ സഅദ് ഇബ്നു മുആദ് വരികയാണ് അവിടുത്തെ. സഅദ് ഇബ്നു മുആദിനെ കുറിച്ച് മുസ്അബ് ഇബ്നു ഉമൈറിനോട് സഅദ് ഇബ്നു സുറാർ പറഞ്ഞു, അല്ലെങ്കിൽ സഅദ് ഇബ്നു ഖുദൈർ തന്നെ പറഞ്ഞു, ഇതാ ഇനി വരുന്ന ആൾ സഅദ് ഇബ്നു മുആദ്, അദ്ദേഹം എങ്ങാനും ഇസ്ലാം സ്വീകരിച്ചാൽ അദ്ദേഹത്തിന്റെ ഖൗം ഒന്നാകത് സ്വീകരിക്കും. അത്രയും സ്വാധീനമുള്ള ആളാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരനാണ്, വഫാത്താകുമ്പോൾ പോലും മരണപ്പെടുമ്പോൾ പോലും 40 വയസ്സ് തികഞ്ഞിട്ടില്ല. റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അതാ വരികയാണ്, ദേശത്തിൽ വരികയാണ്. എന്നിട്ട് ഇതുപോലെ സഅദ് ഇബ്നു ഖുദൈർ പറഞ്ഞതുപോലെയുള്ള വർത്തമാനം പറയുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ പറഞ്ഞു, നിങ്ങൾ ഇരിക്കൂ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ, നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാമല്ലോ. സഅദ് ഇബ്നു മുആദ് അവിടെ ഇരുന്നു. സഅദ് ഇബ്നു മുആദിന് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഖുർആൻ കേൾപ്പിച്ചു. സഅദ് ഇബ്നു മുആദ് പറഞ്ഞു, എത്ര നല്ല കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്, ഇത് സ്വീകരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അത് പറയുന്നതിന് മുമ്പ് സഅദ് ഇബ്നു സറാറ പറയുക, ഇസ്ലാം പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഞങ്ങൾ ഇസ്ലാം കാണുകയാണ്, മാറ്റം കാണുകയാണ്. മഷാബ് പറഞ്ഞു കൊടുത്തു നിങ്ങൾ കുളിക്കണം, ഷഹാദത്തി സത്യസാക്ഷ്യം പറയണം. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, തിരിച്ചു പോവുകയാണ്. തിരിച്ചു ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കൗം ബനു അബ്ദുൽ അഷ്ഹൽ, ബനു അബ്ദുൽ അഷ്ഹൽ എന്നാണ് അദ്ദേഹത്തിന്റെ കൗം അറിയപ്പെടുന്നത്. ഔസ് ഗോത്രത്തിലെ ഒരു ഉപവിഭാഗമാണ്. അവര് പറഞ്ഞു സഅദ് പോയ മുഖവുമായിട്ടല്ല തിരിച്ചു വരുന്നത്, സഅദ് പോയ മുഖവുമായിട്ടല്ല തിരിച്ചു വരുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ എന്നെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, ഞാൻ നിങ്ങളിൽ ആരാണ്? അവർ, നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ വിശ്വസ്തനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാ നിങ്ങളിലെ ഒരാളിനോടും ഒരു പെണ്ണിനോടും ഞാൻ സംസാരിക്കുകയില്ല, ഹത്താ തുഅ്മിനു ബില്ലാഹ്, അള്ളാഹു നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ, ഇസ്ലാമിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ നിങ്ങളൊരു കുട്ടിയോട് ഞാൻ സംസാരിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതാ ആ കൗമ ഒന്നാകെ, അവരൊന്നാകെ ഇസ്ലാം സ്വീകരിക്കാൻ, ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രം ഒന്നാകെ ഇസ്ലാം സ്വീകരിച്ചു ഒരാളൊഴികെ. ഉസൈരിൻ എന്നറിയപ്പെട്ടിരുന്ന അമ്ർ ഇബ്നു സാബിത് ഒഴികെ ബാക്കി എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. അമ്ർ ഇബ്നു സാബിത് ഇസ്ലാം സ്വീകരിച്ചില്ല. അദ്ദേഹം ഇസ്ലാം ഉഹുദ് യുദ്ധത്തിന്റെ സമയത്ത് സ്വീകരിക്കാം, ഉഹുദ് യുദ്ധത്തിന്റെ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം ഉഹുദ് യുദ്ധത്തിൽ ചെന്ന് പോരാടി മരിച്ചു. ഒരു സുജൂദ് പോലും അള്ളാഹു കൊണ്ട് ചെയ്തിട്ടില്ല. മുസ്ലിമായി നേരെ ഉഹുദിന്റെ സമയത്താണ് ഉഹുദിന് പോവുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. അദ്ദേഹം മുസ്ലിമായത് തന്നെ ആളുകൾക്കറിയില്ല. അദ്ദേഹം പരിക്കേറ്റ് അദ്ദേഹത്തിനെ പിടിച്ച് സഹാബികൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് യുദ്ധത്തിന് വന്നത്? നിങ്ങളുടെ കൗമിനെ, അവരെ അവരുടെ ശത്രുക്കളോടുള്ള ദേഷ്യം കൊണ്ട് കൗമിന് വേണ്ടിയുള്ള ഒരാവേശം, അങ്ങനെ മുസ്ലിമീങ്ങളോട് കൂടെ ചേരാൻ ചിലരൊക്കെ ആ സമയത്ത് തയ്യാറായി വന്നിരുന്നു. അങ്ങനെ വന്നതാണോ? അതല്ല, ഇസ്ലാമിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി വന്നതാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ മരണശയ്യയിൽ പറഞ്ഞു വന്നാൽ ഞാൻ ഇസ്ലാം ഇഷ്ടപ്പെട്ടു വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ഈ സംഭവം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിലാണ്. നോക്കണം, ഒരു സുജൂദ് പോലും അള്ളാഹുവിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടില്ല. ഹുദിന്റെ സമയത്താണ് ഇസ്ലാം സ്വീകരിക്കുന്നത്, അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. റളിയല്ലാഹു അൻഹു വലുസൈരിം എന്നറിയപ്പെടുന്ന അമർ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മാത്രം ആ സമയത്ത്, നേരത്തെ സഅദ് സ്വീകരിച്ച സമയത്ത് എല്ലാവരും ബനു അബ്ദുൽ അഷ്ഹൽ മുഴുവൻ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് ഇസ്ലാം സ്വീകരിച്ചില്ല, ഉഹദിന്റെ സമയത്താണ് സ്വീകരിച്ചു. നോക്കൂ, ഇങ്ങനെ ഇങ്ങനെ ഉജ്ജ്വലമായ ഇസ്ലാമിക പ്രചാരണം, ഇസ്ലാമിന്റെ സന്ദേശം അവിടെ പ്രചരിക്കുകയാണ്. മദീനക്കാർ ഇസ്ലാം സ്വീകരിക്കുകയാണ്, അവർ ഖുർആൻ പഠിക്കുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നു. അവരാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല അവരിൽ പലരും, ഈ പോയ ചിലരല്ലാതെ ആളുകൾ പലരും ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വരുമ്പോൾ, മദീനയിൽ വരുമ്പോൾ, ഞാൻ സബ്ബഹിസ്മി റബ്ബിക അലഅല ഈ സൂറത്തൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല, നബിയെ കാണാൻ കാത്തു നിൽക്കുകയാണ് എന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അങ്ങനെയാണ് അവർ ഈ ഈ സംഭവം ഇങ്ങനെ ഇസ്ലാം വ്യാപിച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ അഖബ ഉടമ്പടി അടുത്ത വർഷം ഹിജ്റ 13-ാമത്തെ വർഷം സംഭവിക്കുന്നത്. ഇൻഷാഅല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം. വല്ലാഹു തആല അലം സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.